പ്രൈസ് ദി ലോർഡ്. ഉത്തമഗീതം 3-ാം അധ്യായം. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നു, ദേശത്ത് നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ, അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും. അതേ ലോകജനതയെ ഇടർച്ചയിലേക്ക് തള്ളിയിടുന്ന ആത്മീക ഭൗതിക നേതാക്കളാണ് ഇതിനുത്തരവാദികൾ. കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും കറുത്ത രാത്രിയിലേക്ക് വീഴുന്നവരുടെ ആത്മീക മരണത്തെപ്പറ്റി സഭ പോലും ചിന്തിക്കുന്നില്ല. മിന്നാമിന്നിയുടെ നുറുങ്ങുവെട്ടം പോലും പലയിടത്തും ഇല്ലാതാക്കുന്നു എന്ന് അടുത്ത കാലത്തെ വാർത്തകൾ വിളിച്ചു പറയുന്നു. അപ്പോഴും ദൈവവചനം പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. സഭയാ മണവാട്ടി അഥവാ ശൂലേമിയെ പ്രലോഭനങ്ങൾ വളഞ്ഞിരിക്കുകയാണ് എർശലേം പുത്രിമാരും സ്തുതി പാഠകരും. അവളെ ശലോമോനിലേക്ക് തിരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. തൻ്റെ പ്രാണപ്രിയനെ അഥവാ ക്രിസ്തുവിനെ വിട്ട് ലോകക്കാരോടൊപ്പം പോകുവാൻ സഭ തുനിയരുത്. ഇന്ന് അഖനെപ്പോലെ വലിച്ചെറിയേണ്ട ചില ബാബിലോന്യ മേലങ്കികൾ, ദൈവം വെറുക്കുന്ന ചില മേലങ്കികൾ എടുത്ത് സഭയും കുഴിച്ചിട്ടുവോ എന്ന് ചിന്തിക്കുക. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ഈ സംഭവം കാണാം. പ്രലോഭകരുടെ അടുക്കൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ശൂലേമി തൻ്റെ മണവാളൻ അടുത്തുള്ള വിശ്വാസത്താൽ അവനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനാൽ ലോകത്തിൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിലെത്തുന്നില്ല. അദൃശ്യനായ തൻ്റെ പ്രാണപ്രിയനോട് അവൾ സംസാരിക്കുന്നു. നമ്മുടെ പ്രിയനോട് സംസാരിക്കുന്ന സന്തോഷ സമയമാണ് പ്രാർത്ഥന. ക്രിസ്തുവുമായുള്ള സംസാര നിമിഷത്തെ, ആ സന്തോഷത്തെ തട്ടിമാറ്റുന്നത് സാത്താൻ ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നവനാണ് സാത്താൻ. നിങ്ങൾ യേശുവിനോട് സംസാരിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അത് ആരംഭിക്കുക. പ്രാണപ്രിയനോട് സംസാരിച്ചവൾക്ക് താനായിരിക്കുന്ന ചുറ്റുപാടിൽ പ്രിയനെ കാണുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റു. ഇതുവരെയും ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് പ്രിയനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ നിങ്ങൾ തയ്യാറാകുമോ? അവൾ തൻ്റെ പ്രിയനെ അന്വേഷിച്ചു. അന്വേഷിച്ചാൽ കണ്ടെത്തും. അതുകൊണ്ട് അവൾ പ്രിയനെ അന്വേഷിക്കുവാനായി തയ്യാറായി. നഗരത്തിലെ തിരക്കിൽ അവൾ അന്വേഷിച്ചുവെങ്കിലും നഗരവാസികളുടെ ആർഭാടത്തിൽ മുങ്ങിയിരിക്കുന്നവരാകയാൽ ആ നല്ലിടയനായ മണവാളിനെ കാട്ടിക്കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിശാല സ്ഥലങ്ങളിൽ, വീഥികളിൽ ഇന്ന് പലരുടെയും സ്വയത്തെ കാണിക്കുന്ന പരസ്യങ്ങളും യോഗങ്ങളുമുണ്ട്. അവിടെയും തൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. പ്രാണപ്രിയനെ പരിചയമുള്ള ആരെയും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. നോക്കുക, സഭയുടെ ഒരു ശോചനീയ അവസ്ഥ. അന്വേഷണം അവൾ തുടർന്നു. നഗരത്തിലെ കാവൽക്കാരോട് ചോദിച്ചു. ജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ടവരാണവർ. അവരും അപ്രകാരം ഒരാളെ കണ്ടിട്ടില്ല. ആത്മീയ കാവൽക്കാർ പട്ടണം കാക്കുന്ന യഹോവയില്ലെങ്കിൽ കാവൽക്കാരൻ്റെ ജാഗ്രത വൃഥാവെന്ന് കാണാതെ ജനത്തെ നാശത്തിലേക്ക് തള്ളിവിട്ടതിനാൽ യഹോവ അവരെ വേലയിൽ നിന്ന് പുറത്താക്കി എന്ന് മറന്നു പോകരുത്. യഹോവ വേല, കാവൽക്കാരൻ്റെ വേല അവൻ ശരിയായി ചെയ്തില്ല എങ്കിൽ അവനെ വേലയിൽ നിന്ന് പുറത്താക്കുമെന്ന് യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കാണാം. തുടർന്ന് ഭയമില്ലാതെ അവൾ മുമ്പോട്ട് യാത്ര തുടർന്നു. അപ്പോൾ അവരെ വിട്ടു കുറേ ദൂരം പോയപ്പോൾ നഗരത്തിൻ്റെ പുറത്ത് വെച്ച് തൻ്റെ പ്രിയനെ കണ്ടു. പ്രാണപ്രിയനെ കണ്ട അവൾ അവനെ അവളെ പ്രസവിച്ചവളുടെ അടുക്കൽ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആത്മീയമായി സഭയാ മണവാട്ടിയെ ജനിപ്പിച്ച് പരിരക്ഷിക്കുന്ന പോറ്റമ്മ പരിശുദ്ധാത്മാവാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ആത്മീയമായി സഭയാ മണവാട്ടിയെ ജനിപ്പിച്ച് പരിരക്ഷിക്കുന്ന പോറ്റമ്മയാണ് പരിശുദ്ധാത്മാവ്. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ആലയവുമാകണം. 1 കൊരിന്ത്യർ 4:15, ഗലാത്യർ 4:19 വായിക്കുക. പ്രാണപ്രിയൻ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പ്രിയ അവൻ്റെ സ്വന്തമാണ്. ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ എങ്ങനെ മണവാട്ടി സഭയെ ഒരുങ്ങണമെന്ന് എസ്തർ 2 ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കാം. യോഗ്യരായ യുവതികളെ അഹശ്വരേഷ് രാജാവിന് വേണ്ടി കണ്ടെത്തി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് 1-ാമത്തെ പ്രക്രിയ. 2-ാമതായി, കൊട്ടാരത്തിലെത്തിയവർ ഹേഗായി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ വിചാരണയിലാകുന്നു. ഇതുപോലെ സഭയിലെത്തുന്നവർ വിശ്വാസത്തോടെ കടന്നു വരുവാൻ തിരഞ്ഞെടുപ്പ് ലഭിച്ചവരാകണം. കപടഭാവം ഉള്ളവരാകരുത്. കൂടാതെ സഭ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടേണ്ടതാണ്. 3-ാമതായി, രാജാവിൻ്റെ അടുത്തെത്തുന്നവളെ ഹേഗായിക്ക് ബോധിച്ചപ്പോൾ അന്തപുരത്തിൽ ഉത്തമമായ സ്ഥലം ലഭിക്കുന്നു. എസ്തർ 2:9 കാണാം. പരിശുദ്ധാത്മ നിയന്ത്രണത്തിലുള്ള സഭ ഉത്തമമായ സ്ഥലത്ത് ആരാധിക്കുന്നു. 4-ാമതായി, ശുദ്ധീകരണ കാലം. 2 തരത്തിൽ 1 മൂറിൻ്റെ കാലം, അതായത് കഷ്ടതയുടെ സമയം. 2 സുഗന്ധകാലം, സൗരഭ്യവാസനയുടെ കാലം. 5-ാമതായി, ഹേഗായിക്ക് ഇഷ്ടം തോന്നിയവളെ രാജാവിന് ബോധിച്ചു, മണവാട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തിരഞ്ഞെടുപ്പ് എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. ലോകസഭയെ പ്രലോഭിപ്പിക്കാൻ വീണ്ടും ഒരുങ്ങുന്നു. ഉത്തമഗീതം 3:6-10 വാക്യങ്ങൾ കാണാം. 100ഉം കുന്തിരുക്കവും വിലയുള്ള വസ്തുക്കളാണ്. ഇവ ഒരുക്കിയ രാജാവ് പല്ലക്കിലെത്തും പ്രലോഭനവുമായി. പല്ലക്ക് ചുമ്മിയവർ വാളെടുത്ത യുദ്ധവീരന്മാരാണ്. പല്ലക്കിൽ ഇരിക്കുന്ന നേതാവിനെ സംരക്ഷിപ്പാനല്ലേ ഈ ആയുധം? എന്നാൽ ഈ ലോക നേതാക്കന്മാർക്കാണ് ആയുധപാണികളായ ആളുകളുടെ സംരക്ഷണം ആവശ്യം. എന്നാൽ നമ്മുടെ നേതാവ് അഥവാ രാജാവ് നമ്മെ തൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത രാജാതിരാജാവും പ്രവാചകനും പുരോഹിതനുമാണ്. 100ഉം കുന്തിരുക്കവും പ്രവാചകത്വത്തെയും പുരോഹിതത്വത്തെയും പൗരോഹിത്വത്തെയും കാണിക്കുന്നു. ഈ വിലയേറിയ വസ്തുക്കൾ ലാഭേച്ഛ ഉള്ളവരെ ദൈവം ഏൽപ്പിക്കാറില്ല. കാരണം മരുഭൂയാത്രികർ കച്ചവട മനോഭാവമുള്ളവരാകരുത്. സഭയാ മണവാട്ടിയെ ഒരുക്കുന്നവർ യഥാർത്ഥ സ്ഥാനമോഹികളോ കച്ചവട മനോഭാവമുള്ളവരോ ആകരുത്. പ്രതിഫലം ഹേഗായിക്ക് നൽകേണ്ടത് രാജാവാണ്. അദ്ദേഹം രാജാവിൻ്റെ കാര്യവിചാരകൻ മാത്രമാണ്. മണവാട്ടിയാകുവാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പ്രിയനോടൊപ്പം വസിപ്പാൻ സ്വയം ഒരുങ്ങുക, അവനെ കണ്ടെത്തുക. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.